ಆಕಾಶವಾಣಿ ನಮಸ್ಕಾರಂ. ವಾರ್ತೆಗಳ ವಾಯಿಕ್ಯನದ ಬಿಂದು. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ 27 വർഷങ്ങൾക്ക് ശേഷം ബിജെപി അധികാരത്തിലേക്ക്. എഎപി പാർട്ടി കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന് തോൽവി. കോൺഗ്രസിന് കനത്ത തിരിച്ചടി. ദേശീയ സഫായി കർമ്മചാരി കമ്മീഷന്റെ കാലാവധി 3 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. ശുചീകരണ തൊഴിലാളികളുടെ ഉന്നമനം, തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തൽ തുടങ്ങിയവ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് യുഎസ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. ഇന്ത്യയുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് സന്ദർശനത്തിൽ ഊന്നൽ. കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂരിൽ തുടക്കമായി. യുവശാസ്ത്ര ഗവേഷകർക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി സമ്മാനിച്ചു. 38ാമത് ദേശീയ ഗെയിംസിൽ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് തുടക്കം. ഐഎസ്എല്ലിൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. ഡൽഹിയിൽ 27 വർഷങ്ങൾക്ക് ശേഷം ബിജെപി അധികാരത്തിലേക്ക്. 70 സീറ്റുകളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 48 ഇടത്ത് ബിജെപിയും 22 ഇടത്ത് ആം ആദ്മി പാർട്ടിയും ലീഡ് ചെയ്യുന്നു. എഎപി പാർട്ടി കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും പരാജയപ്പെട്ടതായി റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. മുഖ്യമന്ത്രി അതീഷി മർലേന പിന്നിലാണ്. ബിജ്വാസൻ മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥി കൈലാഷ് ഗെലോട്ട്, രോഹിണി മണ്ഡലത്തിൽ വിജേന്ദ്രഗുപ്ത, ന്യൂഡൽഹിയിൽ പർവേഷ് സാഹിബ് സിംഗ്, ജനക്പുരിയിൽ ആശിഷ് സൂദ് എന്നിവർ മുന്നിലാണ്. തുടർച്ചയായ 3ാം തവണയും കോൺഗ്രസിന് 1 സീറ്റിൽ പോലും ലീഡ് ചെയ്യാൻ സാധിച്ചില്ല. ഉത്തർപ്രദേശിലെ മിൽക്കിപൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൽ ബിജെപിയുടെ ചന്ദ്രഭാനു പാസ്വാൻ 25,000-ൽ അധികം വോട്ടുകൾക്ക് മുന്നിലാണ്. തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഡിഎംകെ നേതാവ് ചന്ദ്രകുമാർ വിസി മുന്നിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് യുഎസ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. ഇരു രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിൽ സന്ദർശനം ഊന്നൽ നൽകും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുടെ ക്ഷണപ്രകാരം ഈ മാസം 10 മുതൽ 12 വരെ ഫ്രാൻസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉഭയകക്ഷി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പുതിയ കോൺസുലേറ്റ് ജനറലിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം യുഎസിലേക്ക് തിരിക്കും. ദേശീയ സഫായി കർമ്മചാരി കമ്മീഷന്റെ കാലാവധി 2025 മാർച്ച് 31 മുതൽ 3 വർഷത്തേക്ക് കൂടി നീട്ടുന്നതിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ശുചീകരണ തൊഴിലാളികളുടെ ഉന്നമനം, തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തൽ എന്നിവ ഇതിലൂടെ സാധ്യമാകുമെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
हमारे समाज का एक ये वर्ग ऐसा है जिस वर्ग को सबसे ज्यादा ध्यान देने की जरूरत है और इसीलिए इस पे 3 वर्ष का और एक्सटेंशन दिया गया है. करीब 50 करोड़ का 51 करोड़ खर्चा इस पे आएगा और जो स्ट्रक्चर है चेयरपर्सन वाइस चेयरपर्सन मेंबर्स सेक्रेटरी ज्वाइंट सेक्रेटरी जिससे कि वो देश भर में घूम के देश भर में सफाई कर्मचारी से जुड़ी हुई जितनी भी समस्याएं हैं उनको हल कर सके.
സ്കിൽ ഇന്ത്യ പദ്ധതിയുടെ തുടർച്ചയ്ക്കും പുനഃസംഘടനയ്ക്കും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. റെയിൽവേയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി സൌത്ത് കോസ്റ്റ് റെയിൽവേ സോണിനും മന്ത്രിസഭ അംഗീകാരം നൽകി. പരീക്ഷാ പേ ചർച്ച പരിപാടിയുടെ 8ാം പതിപ്പ് തിങ്കളാഴ്ച. പരീക്ഷാ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുന്ന പരിപാടി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് നടക്കുന്നത്. പുതുക്കിയ ഘടനയിൽ 8 ഭാഗങ്ങളായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരും മാതാപിതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും. ഇതുവരെ 3.30 കോടിയിലധികം വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പേവിഷ ബാധിതർക്ക് ദയാവധം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും. എൻജിഒ സമർപ്പിച്ച ഹർജി ജസ്റ്റിസുമാരായ ബി ആർ ഗവായ്, കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. പേവിഷ ബാധിതർക്ക് സ്വമേധയാ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കോ ദയാവധത്തിനായി ഡോക്ടറെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമം ഏർപ്പെടുത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിനോദം, സർഗാത്മകത, സംസ്കാരം എന്നിവയെ ഒന്നിപ്പിക്കുന്ന വേൾസ് ആഗോള ഉച്ചകോടിയുടെ ഉപദേശക സമിതി യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. പ്രമുഖ ചലച്ചിത്ര നടന്മാർ, വ്യവസായ പ്രമുഖർ, ഐടി വിദഗ്ധർ, മറ്റു മേഖലകളിലെ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവരുമായി പ്രധാനമന്ത്രി ഓൺലൈനായി സംവദിച്ചു. രാജ്യത്തെ വിമാന നിർമ്മാണ മേഖലയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ഉന്നതതല യോഗം വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. സിവിൽ ഏവിയേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും വ്യവസായ ഗവേഷണ സ്ഥാപനങ്ങൾ, വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവയുടെ പ്രതിനിധികളും പങ്കെടുത്തു. ആഗോള വ്യോമയാന രംഗത്ത് മുന്നിലെത്തുന്നതിന് സമഗ്രമായ സാഹചര്യം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂരിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. യുവശാസ്ത്ര ഗവേഷകർക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി സമ്മാനിച്ചു. ശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങളുടെയും ഗവേഷണ പോസ്റ്ററുകളുടെയും സമാഹാരം ചടങ്ങിൽ മന്ത്രി കെ രാജൻ പ്രകാശനം ചെയ്തു. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട് പുനരധിവസിപ്പിക്കേണ്ടവരുടെ ആദ്യഘട്ട പട്ടികയ്ക്ക് അംഗീകാരം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പട്ടിക അംഗീകരിച്ചത്. 242 പേരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ വയനാട് കളക്ടറേറ്റിൽ ഇന്നലെയാണ് യോഗം ചേർന്നത്. ലക്ഷദ്വീപിന്റെ പടിഞ്ഞാറ് വശത്ത് 3 ചെറു ഭൂമികുലുക്കങ്ങൾ അനുഭവപ്പെട്ടു. ഇതേ തുടർന്ന് കേരളത്തിൽ മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് അറിയിച്ചു. സുനാമി മുന്നറിയിപ്പ് നൽകി എന്ന തരത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
കേരളത്തിന്റെ കരമേഖലയിലോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലോ ഒരിടത്തും ഏതെങ്കിലും ഭൂചലനങ്ങൾ ഉണ്ടായതായി എപ്പി സെന്ററുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. കേരള തീരത്ത് ഒരിടത്തും സുനാമി മുന്നറിയിപ്പും ഇല്ല. മത്സ്യത്തൊഴിലാളികൾക്ക് സുനാമിയുമായി ബന്ധപ്പെട്ടോ ഈ ഭൂകമ്പവുമായി ബന്ധപ്പെട്ടിട്ടോ പ്രത്യേകിച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, സമുദ്ര നിരീക്ഷണ കേന്ദ്രം എന്നിവർ പുറപ്പെടുവിച്ചിട്ടുമില്ല.
38ാമത് ദേശീയ ഗെയിംസിൽ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് തുടക്കം. കഴിഞ്ഞ 3 ദേശീയ ഗെയിംസിലും ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ കേരളത്തിന്റെ എൻ വി ഷീന, പോൾ വോൾട്ട് താരം മരിയ ജെയ്സൺ, ഹൈജംപ് താരം ഏഞ്ചൽ ദേവസ്യ എന്നിവർ മത്സരിക്കുന്നുണ്ട്. കേരള താരങ്ങളായ അനുരാഗ്, അലക്സ് പി തങ്കച്ചൻ, കെ സ്നേഹ, പി എസ് മനു എന്നിവർ ഇന്ന് മത്സരിക്കാനിറങ്ങും. 10 സ്വർണം ഉൾപ്പെടെ 26 മെഡലുമായി കേരളം 8ാം സ്ഥാനത്താണ്. സർവീസസ് 1ാം സ്ഥാനത്തും കർണാടക 2ാമതുമാണ്. ഐഎസ്എല്ലിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകുന്നേരം 5 ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സി മുഹമ്മദൻ എഫ് സിയെ നേരിടും. 2 മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ചെന്നൈയിൻ എഫ് സിയെ നേരിടും. സ്വർണവിലയിൽ വർധന. പവന് 120 രൂപ വർദ്ധിച്ച് 63,560 രൂപയിലെത്തി. ഗ്രാമിന് 7,945 രൂപയാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഇന്ന് സാധാരണയേക്കാൾ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെ സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൂട് കൂടാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഏഷ്യയിലെ ഏറ്റവും വലിയ എയ്റോ ഷോയായ എയ്റോ ഇന്ത്യയുടെ 15ാമത് പതിപ്പിന് തിങ്കളാഴ്ച തുടക്കമാകും. ബംഗളൂരുവിലെ യെലഹങ്കയിലെ വ്യോമതാവളത്തിൽ ഈ മാസം 14 വരെയാണ് പ്രദർശനം. ദ റൺവേ ടു എ ബില്യൺ ഓപ്പർച്യൂണിറ്റീസ് എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ എയ്റോ ഷോ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയുടെ കിഴക്കൻ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷത്തെ തുടർന്ന് കോളറ, മലേറിയ, മങ്കിപോക്സ് പോലുള്ള അസുഖങ്ങൾ പടരാൻ സാധ്യതയുള്ളതായി ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. മങ്കിപോക്സ് വൈറസ് പ്രതിരോധ വാക്സിൻ വിതരണത്തെയും സംഘർഷാവസ്ഥ ബാധിച്ചിട്ടുണ്ട്. WHOയുടെ കണക്കനുസരിച്ച് സംഘർഷത്തിൽ ഏകദേശം 843 പേർ കൊല്ലപ്പെടുകയും 3,082 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സാധുവായ രേഖകളില്ലാത്ത രാജ്യത്ത് തങ്ങിയതിന് 4 സ്ത്രീകൾ ഉൾപ്പെടെ 7 ബംഗ്ലാദേശി പൌരന്മാരെ മുംബൈയിൽ അറസ്റ്റ് ചെയ്തു. ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണെന്നും 2020 മാർച്ച് മുതൽ ഇന്ത്യയിൽ താമസിക്കുന്നതായും പ്രതികൾ സമ്മതിച്ചെന്ന് പോലീസ് അറിയിച്ചു. 2 ദിവസം നീണ്ടുനിൽക്കുന്ന ബിംസ്റ്റെക് ഡിജിറ്റൽ കോൺക്ലേവിന് കൊളംബോയിൽ തുടക്കമായി. അഭിവൃദ്ധിക്കായി ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളുടെ നിർമ്മാണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ 27 വർഷങ്ങൾക്ക് ശേഷം BJP അധികാരത്തിലേക്ക്. AAP പാർട്ടി കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന് തോൽവി. കോൺഗ്രസിന് കനത്ത തിരിച്ചടി. ദേശീയ സഫായി കർമ്മചാരി കമ്മീഷന്റെ കാലാവധി 3 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗ തീരുമാനം. ശുചീകരണ, തൊഴിലാളികളുടെ ഉന്നമനം, തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തൽ തുടങ്ങിയവ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് US സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. ഇന്ത്യയുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് സന്ദർശനത്തിൽ ഊന്നൽ. കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂരിൽ തുടക്കമായി. യുവശാസ്ത്ര ഗവേഷകർക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി സമ്മാനിച്ചു. 38ാമത് ദേശീയ ഗെയിംസിൽ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് തുടക്കം. ISLൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.